ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് ഈ വർഷാവസാനത്തോടെ അന്തിമരൂപം നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം സർക്കാർ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതുമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP AIADMKയോടൊപ്പം സഖ്യമായി മത്സരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റേത് ബദൽ മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. IPLൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. ഇന്ന് സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവിയയിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുമായി സംവദിച്ച ശേഷമാണ് രാഷ്ട്രപതി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ ആനന്ദ്പൂർ ധാമിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരുടെ ജീവിതം സുഗമമാക്കുന്നതിന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, ആയുഷ്മാൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് ശ്രീ മോദി വ്യക്തമാക്കി.
आज हर जरूरतमंद प्रधानमंत्री गरीब कल्याण अन्न योजना के कारण खाने की चिंता से मुक्त है. आज हर गरीब और बुजुर्ग आयुष्मान योजना के कारण इलाज की चिंता से मुक्त है. आज हर गरीब पीएम आवास योजना के कारण अपने पक्के घर की चिंता से मुक्त हो रहा है. आज जल जीवन मिशन योजना के कारण गांव गांव में पानी की समस्या का समाधान हो रहा है.
ഇന്ന് രാവിലെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 3,880 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തുടക്കം കുറിച്ചു. ആയുഷ്മാൻ വയ വന്ദന കാർഡുകളുടെ വിതരണം നിർവഹിച്ച പ്രധാനമന്ത്രി വാരാണസി ഡിവിഷനിലെ 3 ജില്ലകളിൽ പൂർത്തിയാക്കിയ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. തമിഴ്നാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP AIADMKയോടൊപ്പം സഖ്യമായി മത്സരിക്കുമെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ. UPSC പരീക്ഷകൾ തമിഴിൽ എഴുതാൻ അനുമതി നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് ഇന്ന് ചെന്നൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. മെഡിസിനും എഞ്ചിനീയറിംഗും തമിഴിൽ പഠിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കാത്ത DMK സർക്കാർ ത്രിഭാഷാ വിദ്യാഭ്യാസത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഗൌരവ് DRDO ഇന്ന് വിജയകരമായി പരീക്ഷിച്ചു. 1,000 കിലോഗ്രാം ഭാരമുള്ള ഗ്ലൈഡ് ബോംബ് Sukhoi-30 MKI വിമാനത്തിൽ നിന്നാണ് 100 കിലോമീറ്ററിനടുത്ത് ദൂരപരിധിയിൽ വിജയകരമായി പരീക്ഷിച്ചത്. ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിന്റെ വികസനം സായുധസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വികസന പരീക്ഷണങ്ങൾക്ക് DRDO, വ്യോമസേന എന്നിവയെ അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം സർക്കാർ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതുമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യം വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ പൌരന്മാർ ആരോഗ്യവാൻമാരായിരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫരീദാബാദിലെ ESIC മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഡോക്ടർമാരും രാഷ്ട്രത്തിന് പ്രഥമസ്ഥാനം നൽകണമെന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കണമെന്നും ശ്രീ മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. വിഘടനവാദം ഉപേക്ഷിക്കാനും രാജ്യത്തിന്റെ ഐക്യത്തോട് പൂർണമായും പ്രതിജ്ഞാബദ്ധത പുലർത്താനുമുള്ള ഹുറിയത്ത് അനുബന്ധ സംഘടനയായ ജമ്മുകശ്മീർ മാസ് മൂവ്മെന്റിന്റെ തീരുമാനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാഗതം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇതുവരെ 12 ഹുറിയത്ത് അനുബന്ധ സംഘടനകൾ വിഘടനവാദം ഉപേക്ഷിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത വർഷത്തെ പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശം July 31 വരെ സമർപ്പിക്കാം. ഓൺലൈനായി രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലാണ് നാമനിർദ്ദേശം സ്വീകരിക്കുക. 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യത്തെ സർഗാത്മക മേഖല സമ്പദ്വ്യവസ്ഥയിൽ മഹാരാഷ്ട്രയും മുംബൈയും നിർണായക സ്ഥാനം വഹിക്കുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അടുത്തമാസം ആദ്യം മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിയുടെ ഭാഗമായ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചിന്റെ VFX വിഭാഗത്തിൽ ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുക്കുന്നതിന് ഇന്ന് ബാംഗ്ലൂരിൽ പ്രത്യേക മത്സരം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ബാംഗ്ലൂർ അനിമേഷൻ ഇൻഡസ്ട്രിയാണ് സൂപ്പർ ഹീറോ പവർ എന്ന വിഷയത്തിൽ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള VFX വീഡിയോ തയ്യാറാക്കുന്ന മത്സരം സംഘടിപ്പിച്ചത്. ഈ വർഷം അവസാനത്തോടെ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. PM ഗതിശക്തി പദ്ധതി, ശക്തമായ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഇന്ത്യയെ ലോകത്തിന് കൂടുതൽ ആകർഷകമായ ബിസിനസ് പങ്കാളിയാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇറ്റലി ഇന്ത്യ ബിസിനസ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ.
ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് വി ഹാവ് ഡിവോട്ടഡ് ഔർസെൽവ്സ് ടു എൻഹാൻസിംഗ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ്, ഇംപ്രൂവിംഗ് ഈസ് ഓഫ് ലിവിംഗ്, ബിൽഡിംഗ് എ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ത്രൂ ദ ഗതിശക്തി ഇനിഷ്യേറ്റീവ്സ് and forging a digital public infrastructure. This has contributed to better governance and has made us a more attractive business partner.
ഇരു രാജ്യങ്ങളിലെയും വ്യാപാര സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുക എന്നതാണ് ഇറ്റലി ഇന്ത്യ ബിസിനസ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോറം ലക്ഷ്യമിടുന്നത്. തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തത്തിന് ഇന്ത്യയും ഇറ്റലിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നിലവിൽ $15 ബില്യൺ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി അന്റോണിയോ തജനിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വിനോദസഞ്ചാരം, ബഹിരാകാശ സാങ്കേതികവിദ്യ, പ്രതിരോധം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരണത്തിനുള്ള സാധ്യതകളുള്ളതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇറ്റലി ആഗ്രഹിക്കുന്നുവെന്ന് ഇറ്റലി ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്താകെ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റേത് ബദൽ മാതൃകയാണെന്ന് മന്ത്രി MB രാജേഷ്. രാജ്യത്ത് ആദ്യമായി 20 ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ലോഗോ പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും അംഗത്വ കാർഡ് വിതരണവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗവുമായി ചേർന്ന് കിടക്കുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ റീയൂണിയൻ ദ്വീപുകളിൽ ചിക്കുൻഗുനിയ വ്യാപനമുണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തി. മേട വിഷു പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18 നടയടയ്ക്കും. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് രാത്രി 9 വരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസ പദ്ധതിക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് കേരള സർക്കാർ 17 കോടി രൂപ കൂടി കെട്ടിവയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. നേരത്തെ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച 26 കോടി രൂപയ്ക്ക് പുറമെയാണിത്. അതേസമയം ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കൂടുതൽ പണം ആവശ്യപ്പെട്ട് എൽസ്റ്റൺ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കിഴക്കൻ ഗാസ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രതിരോധ സേന. മേഖലയിലെ ഹമാസ് സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായാണ് സാധാരണക്കാരോട് പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് മാറാൻ നിർദ്ദേശിച്ചതെന്ന് IDF വക്താവ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് ഈ വർഷ അവസാനത്തോടെ അന്തിമ രൂപം നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം സർക്കാർ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതുമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP AIADMKയോടൊപ്പം സഖ്യമായി മത്സരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റേത് ബദൽ മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.